പ്രൈസ് ദ ലോർഡ്. യെശയ്യാപ്രവചനം 62-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നിന്നും 5-ാമത്തെ വാക്യത്തിൽ നിന്നും ചില ഭാഗങ്ങളെടുത്ത് നമുക്ക് ചിന്തിക്കാം. ദ ബുക്ക് ഓഫ് യെശയ്യ ചാപ്റ്റർ 62 വേഴ്സ് 4 and 5. നിന്റെ ദേശത്തിന് ബെയൂല വിവാഹസ്ഥ എന്നു പേർ ആകും. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ, നിന്റെ ദേശത്തിന് വിവാഹം കഴിയും. 5-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം, മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. ഇനി ഈ വേദഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിനൊരു ഹെഡിങ് കൊടുത്താൽ അതിപ്രകാരമായിരിക്കും: ദ ലാൻഡ് ഓഫ് ബെയൂല. ലാൻഡ് ഓഫ് ബെയൂല, ബെയൂല ദേശം. ഭക്തർക്ക് ഭൂമിയിൽ വെച്ച് തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകുന്നു. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച കാലം മുതൽ മരിക്കുന്നതുവരെയും വിശ്രമമില്ലാതെ സുവിശേഷ വയലിൽ പോരാടിയ ധീരവനിതയാണ് ബഥേൽ ആശ്രമസ്ഥാപകയും അധ്യാപികയുമായ സാറാമ്മ കൊച്ചമ്മ. വിശ്രമരഹിതമായ സുവിശേഷ യാത്രകളിൽ ഏകയായി സഞ്ചരിക്കേണ്ടി വന്നപ്പോഴും ദൈവിക കരുതലും പരിപാലനവും കൊച്ചമ്മയ്ക്കുണ്ടായിരുന്നു. ഒരിക്കൽ ഭാരമുള്ള 2 ബാഗുമായി നടന്ന് ക്ഷീണിച്ചിട്ടും ആശ്രമത്തിലെത്താൻ കൊച്ചമ്മ റിക്ഷ വിളിച്ചില്ല. ആ തുക കൂടി കർത്താവിൻ്റെ വേലക്കായി അവർ സൂക്ഷിച്ചു വയ്ക്കുകയായിരുന്നു. ഒരു സ്വൽപ്പം പോലും നടക്കുവാൻ കഴിയാതെ ബാഗുകൾ താഴെ വെച്ച് ക്ഷീണിച്ചു നിൽക്കുന്ന കൊച്ചമ്മയുടെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരനെത്തി. ബാഗുകൾ എടുത്തു എവിടെ പോകണമെന്ന് ചോദിച്ചു. സ്ഥലം കേട്ടതും അദ്ദേഹം ആ ദിശയിലേക്ക് നടന്നു. അദ്ദേഹം വന്നപ്പോൾ മുതൽ കൊച്ചമ്മ ഒരു വലിയ ദിവ്യ സാന്നിധ്യം അനുഭവിച്ചിരുന്നു. അതിനാൽ രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. ആശ്രമത്തിൻ്റെ വാതുക്കൽ എത്തിയ അദ്ദേഹം ബാഗ് താഴെ വെച്ചതിന് ശേഷം ഒരു നന്ദി വാക്ക് പോലും കേൾക്കാൻ നിൽക്കാതെ അപ്രത്യക്ഷനായി. ഒരു ദൂതനെ ദൈവം അയച്ചത് തൻ്റെ മകളെ സഹായിപ്പാനായിരുന്നു എന്നാണ് കൊച്ചമ്മ പറയുന്നത്. ആർക്കാണ് സഹായം ലഭിച്ചത്? ദൈവിക തിരഞ്ഞെടുപ്പ് സ്വീകരിച്ച നിർമ്മല കന്യകയ്ക്കാണ് ആ സഹായം ലഭിക്കുന്നത്. നമ്മുടെ കാന്തൻ നമ്മളെക്കുറിച്ച് വളരെ ശ്രദ്ധാലുവാണ്. അവൻ നമ്മിൽ സന്തോഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് സഭയായും വ്യക്തികളായും കാന്തൻ്റെ നല്ല കാന്തയായി യോജ്യമായ ജീവിതം നയിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. യെശയ്യ 62:4, നിന്റെ ദേശത്തിന് ബെയൂല അല്ലെങ്കിൽ വിവാഹസ്ഥ എന്ന പേർ ആകും എന്ന് കാണാം. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ, നിന്റെ ദേശത്തിന് വിവാഹം കഴിയും എന്ന് കാണുന്നു. അപ്പോൾ വിവാഹം ചെയ്യുന്നത് ദേശത്തെയാണ്. കാന്തൻ തൻ്റെ കാന്തയെ സകല നന്മകളാലും നിറയ്ക്കുമ്പോഴാണ് കാന്തയുടെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നത്. ഇവിടെ യെരുശലേം ദൈവത്തിൻ്റെ മഹത്വത്താലും നീതിയാലും നിറയപ്പെടുന്ന ദിവസത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ വ്യക്തമാക്കുന്നത്. യെരുശലേമിൻ്റെ പഴയ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി ദൈവം തൻ്റെ ഉടമ്പടി പുതുക്കി അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നുവെന്ന് യെശയ്യ 62:4 കാണുന്ന പേരുകൾ വ്യക്തമാക്കുന്നു. ഇപ്പോൾ അവർ അസൂബ അല്ലെങ്കിൽ തിക്ത എന്ന പേരിൽ അറിയപ്പെടുമ്പോൾ അവരുടെ ദേശവും ശൂന്യതയിലാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ യെരുശലേമിന്റെ തകർന്ന അവസ്ഥയെ, ശൂന്യ അവസ്ഥയെക്കുറിച്ച് നെഹമ്യാവിനോട് അവിടുന്ന് വന്നവർ വിവരിക്കുന്നത് നമുക്ക് കാണാം. യെരുശലേമിന്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ ചുറ്റും തീവച്ച് നശിപ്പിച്ചു വിട്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇതാണ് ഒരു ദേശത്തിൻ്റെ ശൂന്യാവസ്ഥ. ശത്രു ദേശത്തെ നശിപ്പിക്കുമ്പോൾ വീണ്ടും ഒരു എഴുന്നേൽപ്പുണ്ടാകരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവൻ ദേശത്തെ നശിപ്പിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുന്നത് ഈ ദേശത്തെ ഇനി അസുബ അല്ലെങ്കിൽ തിക്ത എന്നറിയപ്പെടുകയില്ല, ആ ദേശം ഇനി ശൂന്യവുമാകയില്ല. എന്താണ് അസുബ അല്ലെങ്കിൽ തിക്ത എന്ന് പറയുന്നത്? എല്ലാവരാലും ത്യജിക്കപ്പെട്ട ഒരവസ്ഥ. ഒരു വ്യക്തിക്ക് മുമ്പിൽ സകലവും ശൂന്യമായി തോന്നുന്ന അവസ്ഥ. എന്നാൽ നമ്മെക്കുറിച്ച് ശ്രദ്ധാലുവായ ഒരു കാന്തനാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. അവൻ നമ്മുടെ സഹായകനായി വരും. ഈ അസൂബ അല്ലെങ്കിൽ തിക്ത എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ഉൽപ്പത്തി പുസ്തകം 16 അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അവിടെ 4 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാമിൽ നിന്ന് ഗർഭം ധരിച്ച ദാസിയായ ഹാഗാറിന്റെ കണ്ണിൽ യജമാനത്തി നിന്ദിതയായി എന്ന് കാണാം. 4 വാക്യത്തിൽ അത് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സാറ അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ ഹാഗാർ താൻ അസൂബയാണെന്ന് മനസ്സിലാക്കി തൻ്റെ യജമാനത്തിയെ വിട്ട് ശൂരിനു പോകുന്ന വഴിയെ അവളോടി. ശൂർ എന്ന വാക്കിൻ്റെ അർത്ഥം മതിൽ. മതിലുകൾ എപ്പോഴും തടസ്സമാണ്, വഴിക്ക് തടസ്സം നിൽക്കുന്നതാണ്. ശൂർ തടസ്സങ്ങളുടെ വഴിയാകുമ്പോൾ ഓടിയവളെ രക്ഷിക്കുവാനായി നീരുറവിനരികെ വെച്ച് തന്നെ യഹോവ അവളെ പേര് ചൊല്ലി വിളിച്ചു. അവിടെ വെച്ച് തന്നെ, അവളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ വെച്ച് തന്നെ യഹോവ അവളെ പേര് ചൊല്ലി വിളിച്ചു. ഞാൻ നിന്റെ സങ്കടം കേട്ടു എന്ന് പറഞ്ഞ് അവളെ അനുഗ്രഹിക്കുകയും ചെയ്തു. പ്രിയരെ, നമുക്കും ജീവിതത്തിൽ അസുബ അല്ലെങ്കിൽ ത്യജിക്കപ്പെട്ടവൾ എന്ന അവസ്ഥ ഉണ്ടായിട്ടില്ലേ? നമ്മുടെ മുൻപിൽ സകല വഴികളും അടഞ്ഞു ശൂന്യതയിലായി എന്ന് നമുക്ക് തോന്നിയിട്ടില്ലേ? എങ്കിൽ ഭയപ്പെടേണ്ട, അവൻ നമ്മെ കാണുന്നുണ്ട്. ഹാഗർ പറയുന്നത് ശ്രദ്ധിക്കുക, ഉൽപ്പത്തി 16:13, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ. നമ്മെ കാണുന്നവന് നാം കാണുന്നു എങ്കിൽ ഇനി നമ്മൾ അസുബ എന്ന പേരിൽ അറിയപ്പെടുകയില്ല. നമ്മെ കാണുന്നവൻ നമ്മെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നാം അസുബ അല്ല, തിക്ത എന്ന പേരിൽ അറിയപ്പെടുവാൻ അവൻ സമ്മതിക്കുന്നില്ല. ഇനിയും നാം അറിയുന്നത് എങ്ങനെയാണെന്ന് ആ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. 62:4, നിന്നെ ഇനി ഹെഫ്സീബ അല്ലെങ്കിൽ ഇഷ്ട എന്നാണ് അറിയപ്പെടുന്നത്. അവൻ നമ്മിൽ സന്തോഷിക്കും. ഹെഫ്സീബ എന്ന വാക്കിൻ്റെ അർത്ഥം അവൻ നമ്മിൽ സന്തോഷിക്കുന്നു. യഹോവയ്ക്ക് പ്രിയമുണ്ടായ ദേശത്തെ ഇനി ബെയൂല എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേര് വിളിക്കപ്പെടുകയും ദൈവത്തിൻ്റെ കയ്യിൽ രാജമുടി അഥവാ അധികാര ചിഹ്നവുമായിരിക്കും. നമ്മെ തിരഞ്ഞെടുത്ത് നമ്മുടെ അവസ്ഥ മാറ്റിയത് ദൈവകൃപ മൂലമാണ്. ജ്ഞാനമുള്ളതിനെയും ബലമുള്ളതിനെയും ലജ്ജിപ്പിക്കുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. അസുബ എന്ന അവസ്ഥയിൽ നിന്ന് അവൻ നമ്മിൽ സന്തോഷിക്കുന്ന അവസ്ഥയിൽ വന്ന് ബെയൂലെ ദേശത്തെ അനുഗ്രഹിച്ച ദൈവത്തെ നമുക്കൊന്ന് കാണാൻ, അവൻ നമുക്ക് ചെയ്ത നന്മകൾ എന്താണെന്ന്, കാന്തൻ നമ്മെ അനുഗ്രഹിച്ചത് എങ്ങനെയാണെന്ന് യിരെമ്യാ പ്രവചനം 32:37-44 വരെയുള്ള വാക്യങ്ങൾ ദയവായി വായിക്കുക. അതിൽ ചില ഭാഗങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാനിന്ന് വായിക്കുന്നതാണ്. ഈ സ്ഥലത്തേക്ക് ഞാൻ അവരെ മടക്കി വരുത്തി, അതിൽ നിർഭയമായി വസിക്കുമാറാക്കും. 38 മുതൽ അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. അവർക്കും അവരുടെ ശേഷം അവരുടെ മക്കൾക്കും ഗുണം വരത്തക്കവണ്ണം അവർ എന്നെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും കൊടുക്കും. ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. അവർ എന്നെ വിട്ടുമാറാതെ ഇരിപ്പാൻ എങ്കിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും. ഞാൻ അവരെ സന്തോഷിച്ച് അവർക്ക് ഗുണം ചെയ്യും. ഞാൻ അവരിൽ സന്തോഷിച്ച് അവർക്ക് ഗുണം ചെയ്യും. ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവരെ ഈ ദേശത്തേക്ക് നടും. ദൈവത്തിൻ്റെ ജനത്തെ ആട്ടിപ്പായിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഞാൻ ഈ ദേശത്ത് അവരെ നടുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മളെ ഉപേക്ഷിക്കുവാൻ, നമ്മളെ തള്ളിക്കളയുവാൻ ആര് ശ്രമിച്ചാലും ദൈവം നമ്മുടെ വീണ്ടെടുപ്പുകാരനാണെങ്കിൽ നിശ്ചയമായും നമ്മുടെ അസൂബ എന്ന അവസ്ഥ മാറ്റി നമ്മളെ ഹെഫ്സീബയാക്കി അവൻ ബെയുലെ ദേശത്തെ പാർപ്പിക്കുന്നവനാണ്. Thy land shall be married means favored and blessed of the Lord. എപ്രകാരം ദേശം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് 62:2-12 യെശയ്യാ പ്രവചനം 62:2-12 വാക്യങ്ങളിൽ കാണാവുന്നതാണ്. വിവാഹത്തെ ആയിക്കഴിഞ്ഞ് അവൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു എന്നാണ് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെശയ്യാ 62:2-12 ഭാഗത്ത്, എന്നാൽ അതിൻ്റെ 2-3 വാക്യങ്ങളിൽ അവൾക്ക് യഹോവയുടെ വായ കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വെളിപ്പെടും. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും ദൈവത്തിൻ്റെ കയ്യിൽ രാജമുടിയുമായിരിക്കും എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവളായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. ഈ അനുഗ്രഹിക്കപ്പെട്ട പട്ടണത്തിൽ അഥവാ ബെയുല ദേശത്ത് എത്തേണ്ടവർ എങ്ങനെയുള്ളവരായിരിക്കണം? കറ അഥവാ പാപം, വാട്ടം അഥവാ മന്ദത, മാലിന്യം, ചുളുക്ക് അഥവാ ശക്തിയില്ലായ്മ മുതലായവ ഇല്ലാത്തവരായി തീരണം. പുറത്തേക്ക് നോക്കിയാൽ പല നല്ല ഫലവൃക്ഷങ്ങളും നമുക്ക് കാണാം, നല്ല വിലയുള്ള തടികളും കാണാം. എന്നാൽ ജീവവൃക്ഷം കാണേണ്ടവർ ബെയുല ദേശത്തിന് ഓഹരിക്കാരാകണം. ഭൂമിയിൽ പല സുന്ദരങ്ങളായ നദികളുണ്ട്, എന്നാൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായ പളുങ്കുപോലെയുള്ള ശുഭ്രമായ ജീവജല നദി കാണേണ്ടവർ ഈ മനോഹര ദേശത്തിൻ്റെ ഓഹരിക്കാരാകണം. വെളിപ്പാട് പുസ്തകം 22:1-2 വാക്യങ്ങൾ വായിച്ചാൽ അത് നമുക്ക് കാണാവുന്നതാണ്. ഓഹരിക്കാരാകുന്നവരുടെ പേർ ജീവൻ്റെ പുസ്തകത്തിൽ കാണും. വെളിപ്പാട് പുസ്തകം 21:27 വാക്യത്തിൽ, വെളിപ്പാട് പുസ്തകം 21:27, അവിടെ എത്തുന്നവർക്ക് യാതൊരു ശാപവും ഉണ്ടാകുന്നില്ല എന്ന് കാണാവുന്നതാണ്. വെളിപ്പാട് പുസ്തകം 21:27 വാക്യം. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കുന്നില്ല. അവിടെ എത്തുന്നവർക്ക് യാതൊരു ശാപവും ഉണ്ടാകയില്ല. ഇതുവരെ വിശ്വാസത്തിൽ ആരാധിച്ചവർ അന്ന് താതൻ്റെ മുഖം കണ്ട് ആരാധിക്കുന്ന പദവിയിലാകുന്നു. അവൻ്റെ നാമം അവരുടെ നെറ്റിയിലുണ്ടായിരിക്കും. പ്രിയരെ, മണവാട്ടി സഭ ഒരുങ്ങേണ്ട സമയം തീരാറായി വരുന്നു. എന്ന് അടയാളങ്ങൾ മുന്നറിയിപ്പ് തരുന്നത് കണ്ടില്ലേ? എന്നാൽ ഇന്നത്തെ ഭൂരിപക്ഷവും അവരുടെ സ്ഥായിയായ ഭാവത്തിന് മാറ്റം വരുത്താതെ അലക്ഷ്യമായിട്ട് മുൻപോട്ട് പോകുന്നു. വെളിപ്പാട് 22:12 പറയുന്നത് പോലെ, വേഗം വരുന്നവൻ്റെ കൈ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ കയ്യിലുണ്ട്. ഓരോരുത്തനും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ കയ്യിലുണ്ട്. ആ പ്രതിഫലം അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നവരാകുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ഇപ്രകാരം ബെയുല ദേശത്തെ അനുഗ്രഹങ്ങളിൽ ഓഹരിക്കാരാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ സകലരാലും ത്യജിക്കപ്പെട്ട അവസ്ഥ വന്നപ്പോഴും അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ക്ഷീണതയിൽ, ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങൾ അസൂബകളാകുവാൻ അവിടുന്ന് സമ്മതിക്കാതെ ഹെഫ്സീബയാക്കി ഞങ്ങളുടെ ബെയൂല ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടവരായി കാന്തനോട് കൂടെ നിൽക്കുന്ന കാന്തയാക്കി തീർക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. കാന്തൻ തരുന്ന നന്മകൾ അനുഭവിപ്പാൻ കാന്തയാകുന്ന മണവാട്ടി സഭ ഒരുങ്ങിയിരിക്കാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് സഹായിക്കണമേ. അങ്ങയുടെ കൃപ പുതുവർഷത്തിൽ ഞങ്ങളോട് കൂടെ ഉണ്ടാകുവാൻ തക്കവണ്ണം ഈ വർഷാവസാനത്തിൽ ഞങ്ങൾക്ക് തന്നെ ഒരു മാറ്റം വരുവാൻ നീ തിരഞ്ഞെടുക്കപ്പെട്ടവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണേ. ഒരു വർഷം കൂടി ഞങ്ങൾക്ക് ചിന്തിപ്പാൻ ബൈബിൾ സ്റ്റഡിയായി അനുവദിച്ച സ്നേഹത്തിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.